Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അസ്മത് ശരീരാത് സമുത്ഥായ പരം ജ്യോതിരുപ സമ്പദ്യ സ്വേന രൂപേണ അഭിനിഷ്പദ്യന്തേ സ ഉത്തമ പുരുഷ സ തത്ര പര്യേതി യക്ഷൻ ക്രീഡന്റമമാണ ത്രിഭ്രുവാ യാനിർവാ ജ്ഞാതിഭിർഭാ ന ഉപജന സ്മരൻ ഇതം ശരീരം സയഥാ പ്രയോഗ്യ ആചരണയുക്ത ഏവമേവയമസ്മിൻ ശരീരേ പ്രാണോയുക്ത ഏഷ സംപ്രസാദ ഈ സംപ്രസാദൻ ഈ ശരീരത്തിൽ നിന്ന് സമുത്ഥാനം ചെയ്ത് പരംജ്യോതിഷൻ പ്രാപിക്കുന്നു. അത് രണ്ടു തരത്തിലും ഭാഷകാരം വ്യാഖ്യാനിച്ചു വന്നു. ഉപാസകന്മാരുടെ ഫലം ബ്രഹ്മലോകപ്രാപ്തി, വിശ്വാസത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കർമ്മം, കേവല കർമ്മം, കേവല ഉപാസന, കർമ്മ ഉപാസന സമുച്ചയം, അതിന്റെ എല്ലാം ഫലങ്ങള് എല്ലാം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നല്ല ഫലം പറഞ്ഞു. കർമ്മണാപിത്ര ലോക, വിദ്യ, ദേവലോക എന്നൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന, അതനുസരിച്ചുള്ള ഫലങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതിൽ ഉപാസകൻ എന്റെ പ്രാണൻ ഉത്ക്രമിച്ച് ഇത്തരം ലോകങ്ങളെല്ലാം പ്രാപിക്കുന്നു, അവിടെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കുന്നു. അത് ഇത് രണ്ടു തരത്തിലും യോജിപ്പിക്കുകയാണ്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സേന രൂപേണ അഭിനിഷ്പത്യതേ സ ഉത്തമ പുരുഷ സത്ര പര്യേതി, സ്വസ്വരൂപത്തിൽ തന്നെ സ്ഥിതനായിരിക്കുന്നു, പോകുന്നില്ല വരുന്നില്ല. ഈ ഭോഗങ്ങളെ കുറിച്ചോ അനുഭവങ്ങളെ കുറിച്ചോ എല്ലാം പറഞ്ഞതോ അത് സർവാത്മ താതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തന്നെ അന്യമല്ല. അതുകൊണ്ട് ഭൗതികമായി ഇതിനെ ഒന്നിനെയും പ്രാപിക്കുന്നില്ലെങ്കിലും അവൻ സർവത്തെയും പ്രാപിച്ചവനാണ്. ഇവിടെ ഉപാസകൻ അങ്ങനെയല്ല, ഇതിനെല്ലാം ഭൗതികമായി പ്രാപിക്കുന്നു. ആ ലോകത്ത് പോകുന്നു, അവിടെ എല്ലാം അനുഭവിക്കുന്നു. തത്വജ്ഞൻ അങ്ങനെയല്ല, അവിടെ പോക്കുവരവൊന്നുമില്ല. തത്വത്തിൽ സർവാത്മകനായിരിക്കുന്നു, അതും അങ്ങനെയുള്ള ബോധം. ഇവിടെ തത്വനിഷ്ഠനെ കുറിച്ച് പറയുമ്പോ മുമ്പ് പറഞ്ഞു പല ഭാഗങ്ങളും പറയാറുണ്ട്. നന്യസ്മോചനാന്യവിജാനാദി നന്നു കഥമേകഹസൻ നന്യ പശ്യതി നന്യസ്മോചനാന്യവിജാനാദി സഭൂമാ കാമാംസ ബ്രാഹ്മലൗകികാൻ പശ്യൻ രമതെ ഇതിജ വിരുദ്ധം. അദ്വൈത തത്വത്തെ വിശദീകരിക്കുന്നു. അത് ശ്രുതി നേരിട്ട് പറയുന്നിടത്തായാലും ശരി, ഭാഷ്യകാരൻ പറയുന്നിടത്തായാലും ശരി, അതിന് വിശദീകരിക്കുന്നിടത്തായാലും ശരി, പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ തോന്നും. ഇന്നലെ പറഞ്ഞല്ല ഇന്ന് പറയുന്നതെന്ന് തോന്നും. അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പറഞ്ഞു. അത് വരും. അത് ഈ വിശദീകരണത്തിലും ശ്രുതിയിലും ആ വൈരുദ്ധ്യം ഉണ്ടല്ലോ എന്നാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇവിടെ പറയുന്ന ഏകനാണ് ആത്മാവ്, ഏകഹസൻ നാന്യപശ്യതി നാന്യസ്നോതി. ഏകനാണെങ്കിൽ തന്നെ ഒന്നിനെയും കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാണാനും കേൾക്കാനും പറ്റുന്നില്ല. ശരി, സാമാന്യ ജീവന്മാരെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. അതിന് സമാനം പറയാൻ എന്താണ്? അവരുടെ അജ്ഞാനം കൊണ്ട്, മായ കൊണ്ട്, അവിദ്യ കൊണ്ട് എന്നെല്ലാം പറയാം. പക്ഷെ വിദ്വാനെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടാവും? ലക്ഷൻ ക്രീഡൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇത് ഒരു തത്വജ്ഞനെ സംബന്ധിച്ച് എങ്ങനെ സംഭവിക്കും? കാരണം മുഖ്യ സിദ്ധാന്തം എന്താണ്? ഏകമാണ്, അദ്വൈതമാണ്, ഏകനാനാസ്തി കിഞ്ചന. അദ്വൈതത്തെ മുഖ്യ സിദ്ധാന്തമായി സ്വീകരിക്കും, പിന്നീട് ഈ വേണ്ടാത്തതൊക്കെ അത് സ്വീകരിക്കും. കേൾക്കുമ്പോ ഒരു വൈരുദ്ധ്യം തോന്നും, സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതെല്ലാം പറഞ്ഞാണ് നാന്യ ശൃണോതി നാന്യ വിജാനാതി സഭൂമാ. ഇത് ഒരു ഭാഗത്ത് പറയും. ഇവിടുത്തെ എന്താണോ കാമാംശ ബ്രാഹ്മ ലൗകികാൻ പശ്യൻ രമതെ. ഇനി വേറെടുത്ത് പറയുന്നു കാമങ്ങൾ, കാമ്യ വിഷയങ്ങൾ, ബ്രാഹ്മ ലൗകികാൻ ബ്രഹ്മലോകത്തിലുള്ള അത് അറിയുന്നു, അനുഭവിക്കുന്നു. പശ്യൻ രമതെ, ഇതിജ വിരുദ്ധം. ഇതിനെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ. ഇതൊന്ന് പറയും, അതാണ് തത്വജ്ഞാനത്തിന്റെ പ്രത്യേകത. ഇത് തത്വജ്ഞാനത്തിൽ മാത്രമേ ഇത് പറയാൻ കഴിയൂ, വേറെ ഒന്നിനും ഇത് പറയാൻ കഴിയത്തില്ല. ഒരാൾ പറയുന്നു, ഞാൻ സമാധിയിൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. സമാധിയിലാണ്, സമാധിയിൽ എന്താ ചെയ്യുന്നത്? ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ കർണങ്ങൾ ചലിക്കുന്നില്ല, മനസ്സും ഇന്ദ്രിയങ്ങളൊന്നും ചലിക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല ബ്രഹ്മത്തെ അല്ലാതെ. ഏകമായ ബ്രഹ്മത്തെ മാത്രം അറിയുന്നു. അവിടെ ഇത് ചോദിക്കും, നാന്യ പശ്യതി നാന്യ ശൃണോതി. ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചും സമാധി. പക്ഷെ ഇവിടെ തന്നെ പറയുന്നത് ബ്രഹ്മലോകത്തിലുള്ള ഭോഗങ്ങളെ അനുഭവിക്കുന്നതാണ്. ഇത് എങ്ങനെ ശരിയാകും? സമാധിയിൽ എന്തായാലും ശരിയാകത്തില്ല. അതോടെ എടുത്തു പറയുന്നു സ്ത്രീകൾ, ജ്ഞാതികൾ, ഇങ്ങനെ ഓരോന്നും എടുത്തു പറയുന്നതൊക്കെ അനുഭവിക്കുന്നു. ഇതിന്റെ വിരുദ്ധം തത്വജ്ഞാനത്തിൽ ഇതെങ്ങനെ ശരിയാകുന്നു? യഥയേകോ യസ്മിന്റെ വീക്ഷണേ പശ്യതി സ തസ്മിന്റെ വീക്ഷണേ എന്ന പശ്യതി ഇത് ചെയ്തി ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? ഒരു തത്വജ്ഞനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അയാൾ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നു, ഒന്നും അറിയുന്നില്ല, ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയും. ആലങ്കാരികമായി പറയാറുണ്ട്. ഇനി പറയുന്നു, അയാൾ എല്ലാ അസുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ബ്രഹ്മലോകം വരെയുള്ള അസുഖങ്ങൾ, സ്വർഗസുഖങ്ങൾ. അതാണ് യസ്മിൻ നിവക്ഷണി പശ്യതി, ഏതൊരു ക്ഷണത്തിലാണോ അയാൾ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തസ്മിൻ നിവക്ഷണി എന്നാ പശ്യതി, ആസ്മ അയാളൊന്നും കാണുന്നുമില്ല. ഇതിങ്ങനെ പരസ്പര വിരുദ്ധം പറയുന്ന ദ്വൈതത്തിൽ ഭക്ഷ്യകാരൻ സമാനം പറയുന്നു, മേഷദോഷ ദോഷമൊന്നുമില്ല, ശുക്യന്തരെ പരിഹൃതത്വ. അതാണ് ശ്രുതിയെ കുറിച്ച് ചിന്തിക്കുമ്പോ, ശ്രുതിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഇങ്ങോട്ട് അടർത്തി എടുത്തിട്ട് അത് മാത്രം ചിന്തിക്കുന്നു. സപരിഹര ബ്രഹ്മവിദ്യ എന്ന് പറയുന്നു. ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോ കേവല സൂക്ഷ്മമായ തത്വജ്ഞാനം മാത്രമാണ്, നിരസമായ. അതിനോട് ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ശ്രുതി ഏതെങ്കിലും ഒരു ശ്രുതിവാക്യം മാത്രമല്ല പ്രമാണം, ഓരോ തരത്തിലും ഓരോ തരത്തിൽ വ്യാഖ്യാനിക്കുന്നേ ഉള്ളൂ. ഒരു ശ്രുതി പറയുന്ന വിരുദ്ധമൊന്ന് വേറെ ശ്രുതി തോന്നും. അതാണ് ഭാഷകാരൻ സമന്വയ അധ്യായത്തിൽ ചെയ്തിരിക്കുന്നത്, സമന്വയിപ്പിക്കുക. പരസ്പര വിരോധം തോന്നുന്നതിനെയൊക്കെ സമന്വയിപ്പിക്കുക. വിരോധം തോന്നിക്കഴിഞ്ഞാൽ അതിനെന്താ പരിഹാരം, അതിന് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. അങ്ങനെ വരുമ്പോ തത്വത്തിൽ ഒരിടത്തും വൈരുദ്ധ്യമില്ല, പ്രക്രിയകളിൽ വികാര രീതികളിൽ വൈരുദ്ധ്യം വരും. ഒരു ശ്രുതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിരോധം തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു ശ്രുതിയിൽ അതിന് സമാധാനം ഉണ്ടായിരിക്കും. ഭാഷ്യത്തിനും അങ്ങനെ വിശദീകരണങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളേതെങ്കിലും ഒരു ഭാഗം മാത്രം കേട്ടിട്ട് അതിനെ എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളതിനെ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഇതെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ശ്രുതി പല തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ പ്രതിപാദിക്കുമ്പോൾ ഓരോ തലവും മനസ്സിലാക്കാത്തവർക്ക് ഇതിന്റെ പരസ്പര വിരോധം തോന്നുന്നു. പശ്യന്മയി തന്ന പശ്യതി ദൃഷ്ടി പരിലോകോ വിദ്യത അവിനാശിത്വ തദ്ദിതീയം അസ്ഥികത വ്യാഖ്യാനത്തിലാണ്, ടീകയിലാണ്. വിഭക്തം യത് പശ്യേ ബൃഹധാരണി ശ്രുതി കാര്യം പറയുന്നുണ്ട്. അതാണ് പറയുന്നത് ശ്രുതി എന്തൊരു പരിഹൃതത്വ ചാന്തോക്യത്തിൽ നിങ്ങൾ കേട്ടപ്പോൾ എന്തെങ്കിലും വൈരുദ്ധ്യം തോന്നിയെങ്കിൽ ബൃഹധാരണ്യത്തിൽ അത് പരിഹരിച്ചിട്ടുണ്ട്. ദുഷ്ടേ വിപരിലോക പശ്യന്നൈവ ഭവതി, ദൃഷ്ടാവിന്റെ ദൃഷ്ടി ബൃഹധാരണ്യത്തിൽ പറയുന്നുണ്ട്. ദൃഷ്ടാവിന്റെ ദൃഷ്ടി എന്ന് പറയുമ്പോ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ദൃഷ്ടാവിനെ കാണുന്നവൻ, അവന്റെ ദൃഷ്ടി കണ്ണ്, ഇതാണ് സാധാരണ നമുക്ക് തോന്നുന്ന അർത്ഥം. അതിനൊരിക്കലും വിപരിലോകം മാറ്റം വരുന്നില്ല, രൂപാന്തരം ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാകും. കാരണം കണ്ണ് നശിക്കുവാറുണ്ട്, അന്ധനാകാറുണ്ട്, കണ്ണ് നശിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഭക്ഷണം പറയുന്നതാണ്, ദൃഷ്ടാവിന്റെ കാണുന്നവന്റെ വാസ്തവ ദൃഷ്ടി പരമാർത്ഥ ദൃഷ്ടി എന്താണ്? ഇതിന്റെ സ്വരൂപമായിരിക്കുന്ന ദൃഷ്ടി ഏതൊരു സ്വരൂപത്തിലാണോ ഇതെല്ലാം പ്രകാശിക്കുന്നത്, അതാണ് ദൃഷ്ടാവിന്റെ ദൃഷ്ടി. ദൃഷ്ടി ദൃഷ്ടാവിന്റെ സ്വരൂപമാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ സാധാരണ അനുഭവത്തെ നേരെ തിരിച്ചു വച്ചാൽ അത് അദ്വൈതമായി. അതുകൊണ്ടാണല്ലോ ഇതിന് ഈ അനുഭവത്തെ വിപരീയം എന്ന് പറയുന്നത്. വിപരീയം എന്ന് വെച്ചാൽ നേരെ മറിച്ചാൽ, ദൃഷ്ടി എന്നുള്ളത് ഉദ്ദേശിക്കുന്ന അറിവാണ്. നമ്മൾ അറിവിൽ സർവത്തിനെയും സർവപ്രപഞ്ചത്തെയും ശബ്ദസ്പർശങ്ങളെല്ലാം അറിവിൽ വിഷയമാക്കുന്നു, അറിവ് കൊണ്ടറിയുന്നു. പുസ്തകത്തെ കുറിച്ചുള്ള അറിവ്, മേശയെ കുറിച്ചുള്ള അറിവ്, വീടിനെ കുറിച്ചുള്ള അറിവ്, അറിവിന് വിഷയമാകുകയാണ് സർവം. അതുകൊണ്ട് വിഷയരൂപത്തിൽ സർവത്തെയും അറിയും. പക്ഷെ അവിടെ നിങ്ങൾ അറിയുന്നില്ല ഈ അറിവാണ് ദൃഷ്ടി. നമ്മൾ അറിയുന്നതിന് വേണ്ടി മനസ്സിനെ ആശ്രയിക്കുന്നു, കർണങ്ങളെ ആശ്രയിക്കുന്നു, ചക്ഷുരാദി ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ അറിയുന്നില്ല എന്താണോ ഈ പ്രക്രിയ. അറിയുന്നവൻ അറിയുന്നതിനുള്ള കർണങ്ങൾ, അറിവ്, അറിവിന്റെ വിഷയം, ഇവയുടെ പരസ്പര ബന്ധം, ഇതിലൂടെ നമുക്കുണ്ടാകുന്ന അറിവ്, നാനാത്വബോധം, ഇതെന്താണ് ഈ ദൃഷ്ടി സ്വരൂപത്തിൽ പ്രകാശിക്കുന്നതാണ്, പ്രകടമാകുന്നതാണ്, നമ്മൾ അറിയുന്നില്ല. ഇത് ദൃഷ്ടിയെക്കുറിച്ച്. അതുപോലെ തന്നെ സത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു മേശമുണ്ട്, പുസ്തകമുണ്ട്, നമ്മുടെ സാമാന്യ അനുഭവം. ഇത് വാസ്തവത്തിൽ അദ്വൈ അനുഭവം തന്നെ. പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താണോ, നമ്മൾ ഓരോ വസ്തുവിനും ആ സത്തയെ ഉണ്മയെ അനുഭവിക്കുന്നുണ്ട്, തന്നിനും അനുഭവിക്കുന്നുണ്ട്. സത്തയിൽ ഭേദത്തെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, സർവത്ര സത്തയെ അനുഭവിക്കുന്നു. പക്ഷേ ആ വിഷയങ്ങളിലല്ല സത്ത, സത്തയിലാണ് വിഷയങ്ങളെന്ന് തിരിച്ചറിയുന്നത്, മറിച്ചറിയുന്നത്. സത്തയെ ആശ്രയിച്ച വിഷയങ്ങൾ പ്രകാശിക്കുന്നു, ബാഹ്യമായ വിഷയത്തെ അറിവ് പ്രകാശിപ്പിക്കുകയാണ്. ദൃഷ്ടി ആശ്രയിച്ച വിഷയങ്ങൾ നിൽക്കുന്നു, അതുപോലെ സത്യം ആശ്രയിച്ച വിഷയങ്ങൾ പ്രകാശിക്കുന്നു. ആനന്ദത്തെ ആശ്രയിച്ച് സൃഷ്ടി സംഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ തിരിച്ചോടാറ്, ഇതാണ് തത്വബോധം, അദ്വൈതം ബോധിപ്പിക്കുന്ന ബോധം. നമ്മുടെ സാമാന്യ അറിവിലൊരു ചെറിയൊരു തിരുത്തലത്രയുള്ളൂ. ആ ദൃഷ്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ചത്തിന് ആധാരമെന്ന് ശ്രുതി പറയുന്ന സച്ചിദാനന്ദം, അറിയാതെ അജ്ഞമായി ഇരുന്നുകൊണ്ട് ആധാരമാകുകയല്ല, സദാ പ്രകാശിച്ചുകൊണ്ട് സദാ ജ്ഞേയമായിരുന്നുകൊണ്ട് പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന അതാണ് ദൃഷ്ടി. ആ ദൃഷ്ടിക്ക് മാറ്റം വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് മാറ്റം വന്നില്ലെങ്കിൽ അവിനാശിത്വാർ. അതുകൊണ്ട് എന്താണ് പശ്യന്നേവ ഭവതി. ഒരു ഭാഗത്തിന് സമാധാനം പറയുകയാണ്, തത്വജ്ഞൻ ബ്രഹ്മലോകത്തെയും സ്വർഗലോകത്തെയും ഇഹലോകത്തെയും എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ തത്വസ്വരൂപമായി തത്വജ്ഞൻ പ്രകാശിക്കുന്നു എന്നാണ് എന്റെ താല്പര്യം. പശ്യൻ എന്ന് പറഞ്ഞു നമ്മൾ കാണുന്നു എന്നുള്ള അർത്ഥത്തിൽ, തത്വത്തിന്റെ അപരോക്ഷത എന്ന് പറയുന്നത് വിവര വിഷയ അപരോക്ഷം പോലെയല്ല. നമ്മൾ താഴ്ന്ന് പറയുന്ന ഒരു ദൃഷ്ടാന്തങ്ങളും അവിടെ യോജിക്കത്തില്ല. നമ്മൾ താഴ്ന്ന പറയാറുള്ള പ്രസിദ്ധമായ ദൃഷ്ടാന്തങ്ങൾ എന്താണ്, പഞ്ചസാര. അത് അതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് അനുഭവം എന്ന് പറയാൻ വയ്യ. പക്ഷെ പഞ്ചസാര കഴിക്കണം, കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അനുഭവമായി, അതാണ് അനുഭവം. മറ്റേതെന്താണ്, അതിൽ നമ്മൾ അതിനെ വേർതിരിക്കുന്നു, ഒന്ന് പരോക്ഷം, മറ്റൊന്ന് പ്രത്യക്ഷം. പഞ്ചസാര എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവ് പരോക്ഷം, പഞ്ചസാര അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവ് അപരോക്ഷം. കാരണം പറഞ്ഞു വരുന്ന ഒന്നാണ്. അദ്വൈതത്തിന് ഇത് പറയാറില്ല. വേറൊരു ഉദാഹരണം, കുറച്ചുകൂടി വ്യക്തമായ ഉദാഹരണം പറയാം. അഗ്നിയെ കുറിച്ചുള്ള അറിവ് പരോക്ഷം, അറിയുന്ന അഗ്നി ഉണ്ടല്ലോ, അഗ്നി സ്പർശിക്കുന്നു, ഉണ്ടാകുന്ന അറിവ് അപരോക്ഷം. ഇത് കേവലം ദൃഷ്ടാന്തത്തിന് മാത്രം യോജിക്കുന്ന ഒന്നാണ്. ഇവിടെ ദ്രഷ്ടാവിന്റെ ദൃഷ്ടി, പശ്യൻ എന്നൊന്നും പറയുമ്പോൾ അവിടെ വരുന്ന അപരോക്ഷത ഈ തരത്തിലല്ല. ഇവിടുത്തെ പരോക്ഷതയും അപരോക്ഷതയും തമ്മിൽ എന്താ വ്യത്യാസം? പരോക്ഷം എന്ന് പറയുമ്പോൾ ആ ഇന്ദ്രിയങ്ങളും ആ വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടായില്ല എന്നേ ഉള്ളൂ. പഞ്ചസാര ഭരണിക്കകത്തിരിക്കുന്നതിന് നാവിൻ തുമ്പിൽ വന്നില്ല, അതാണ് പരോക്ഷം. എന്റെ നാവിൻ തുമ്പിൽ വരികയും അതും ആ പരോക്ഷതയ്ക്ക് എന്ത് വേണം? ഇന്ദ്രിയങ്ങളെല്ലാം സക്ഷമമായിരിക്കണം. അതിനെന്തെങ്കിലും അസുഖം വന്നു, രസനേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല, പഞ്ചസാര അവിടെ വന്നിട്ടും പ്രയോജനമില്ല. മനസ്സിന്റെ സാന്നിധ്യം വേണം. പ്രതിബന്ധങ്ങൾ പാടില്ല. കാമലാദോഷം, മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അവന് മധുരമായി അനുഭവപ്പെടുത്തില്ല, കൈപ്പായി അനുഭവപ്പെടുത്തില്ല. പ്രതിബന്ധങ്ങളാണ്. ഇതൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ മാത്രമേ പഞ്ചസാരയും വിഷയവും ഇന്ദ്രിയവുമായിട്ടുള്ള സംസർഗം കൊണ്ട് അപരോക്ഷത നമുക്ക് അനുഭവപ്പെടുത്തുള്ളൂ. ആ അപരോക്ഷത എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയ വിഷയ സംസർഗം കൊണ്ടുവരുന്ന അനുഭവമാണ്. ഇവിടെ പശ്യൻ ദൃഷ്ടി എന്നെല്ലാം പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു അപരോക്ഷതയാണ്. ആ അപരോക്ഷതയെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. എങ്ങനെ നാണ്യ പശ്യതി നാണ്യ ശ്രമോതി എന്ന് പറയുകയും പിന്നെ പശ്യൻ എന്ന് പറയുകയും ചെയ്യുന്നു. പരോക്ഷം അപരോക്ഷം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ലൗകികമായ അനുഭവം, പ്രാപഞ്ചികമായ അനുഭവം വെച്ചുകൊണ്ടാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. ഇങ്ങനെ പഞ്ചസാരയെ അനുഭവിക്കുന്നത് പോലെ ഒരു അനുഭവം, അല്ലെങ്കിൽ അഗ്നിയെ അനുഭവിക്കുന്നത് പോലെയുള്ള അഗ്നിയുടെ ഉഷ്ണം പ്രകാശം ഇതിനൊക്കെ അനുഭവിക്കുന്നത് പോലെ സേന്ദ്രിയകമായ അനുഭവം, ഇന്ദ്രിയങ്ങളുടെ ബന്ധത്തോടുകൂടി ഒരു അനുഭവം, അത്ര അനുഭവം നമുക്ക് പരിചയമുള്ളൂ, അല്ലാതെ ഏതനുഭവം പരിചയമുള്ളൂ? ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയങ്ങളും ചേരാത്ത ഒരു പ്രത്യക്ഷ നമുക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യക്ഷ അനുഭവത്തെ ആണ് അനാദിയായി ജീവൻ പരിശീലിച്ചിരിക്കുന്നത്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഒരിക്കൽ കാണുന്നു എന്ന് പറയുന്നു, പിന്നെ ഒന്ന് കാണുന്നില്ലെന്നും പറയുന്നു, ഇതെങ്ങനെ ശരിയാകും? ഇവിടെ പറയുന്ന ദൃഷ്ടി അല്ലെങ്കിൽ പശ്യൻ എന്ന് പറയുന്നതിന് പഞ്ചസാരയും അഗ്നിയും ഈ ഉദാഹരണങ്ങളൊന്നും യോജിക്കുന്നതല്ല. ഇതെല്ലാം അപര്യാപ്തമാണ്. ഇവിടെ ആത്മാവിന്റെ അപരോക്ഷത എന്ന് പറയുന്നത് പഞ്ചസാരയെ കുറിച്ചുള്ള കേട്ടറിവും പിന്നീട് വരുന്ന അനുഭവിച്ചറിവും പോലെയല്ല, അഗ്നിയെ കുറിച്ചുള്ള കേട്ടറിവും പിന്നീട് സ്പർശിച്ചുള്ള ഉഷ്ണാനുഭവം പോലെയല്ല, പ്രകാശത്തെ കുറിച്ച് അന്ധൻ കേട്ടറിയുകയും അവസാനം ദർശന ഭാഗ്യം ഉണ്ടാകുമ്പോൾ അറിയുന്നത് പോലെയല്ല. ഇവിടെ എല്ലായിടത്തും വരുന്ന ദോഷം എന്താണ്? അവിടെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ ഇതിന്റെ എല്ലാം സംസർഗം കൊണ്ട് അന്ധക്കണ്ണത്തിലുണ്ടാകുന്ന അനുഭവത്തെ കൊണ്ട് പറഞ്ഞു. ഇവിടെ നിർവിഷയമായ ആത്മാവ്, സ്വരൂപബോധമായ ഇരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച് അതിനെ വിഷയമാക്കുന്ന പഞ്ചസാരയും അഗ്നിയും എല്ലാം വിഷയമാക്കിയതുപോലെ അതിനെ വിഷയമാക്കുന്ന ഒരറിവുണ്ടാകത്തില്ല. അത് കേവലം അറിവായിരിക്കുക, അത് അറിവായി പ്രകാശിക്കുക, അതിൽ മറ്റൊന്നിനും വിഷയം ആകുന്നതിനുള്ള അതിനെ വിഷയമാക്കാനൊന്നുമില്ല. അങ്ങനൊരു സാധ്യത അവിടെ ഇല്ല. അത് സ്വയം അപരോക്ഷമാണ്, സാക്ഷാത് അപരോക്ഷ. അതുകൊണ്ടാണ് അതിന് നിർവിഷയം, നിർവിശേഷം എന്നെല്ലാം പറയുന്നത്. അവന്റെ പഞ്ചസാരയെ അനുഭവിച്ചതുപോലെ ആർക്കും അനുഭവിക്കാൻ പറ്റത്തില്ല. അതിന് പരോക്ഷം അപരോക്ഷം എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാരണം ലൗകികമായ ഒരനുഭവങ്ങളെ അത്തരം അനുഭവങ്ങളെ നമുക്ക് പരിചയമുണ്ട്. പ്രത്യക്ഷമായ അപരോക്ഷമായ ഒരനുഭവങ്ങളെയും താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുന്ന ഒന്നല്ല. അങ്ങനെ താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ ഈ സംശയം ഉണ്ടാകും, പറയുന്നതിന്റെ വൈരുദ്ധ്യം ഉണ്ടത്. ഇതിനെ കാണുന്നില്ല എന്നതുകൊണ്ട് പറയുന്നു നാന്യ പശ്യതി നാന്യ ശ്രുണോതി നാന്യ വിജാനാദി എന്ന് പറയുന്നത് ഇത് പഞ്ചസാരയുടെ മധുരം പോലെയല്ല, അഗ്നിയുടെ ഉഷ്ണം പോലെ അല്ല, ഇത്തരം അനുഭവങ്ങൾ പോലെ അല്ല എന്ന് നിഷേധിക്കാൻ പറ്റാം.